بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد بهمان رايا സഹോദരങ്ങളെ, നമ്മൾ തൗഹീദിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത ഗ്രന്ഥമായ ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥമാണ് നമ്മൾ തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ തൗഹീദ് നിർബന്ധമാണ് എന്നുള്ളതിന്റെ തെളിവുകൾ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ആ നിർബന്ധമാക്കിയ തൗഹീദിന് അള്ളാഹു ധാരാളം ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ആയത്തിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് ഒരു വിചാരണയുമില്ലാതെ പ്രവേശിക്കാനുള്ള ഏക മാർഗം അത് തൗഹീദിനെ സാക്ഷാത്കരിക്കലാണ്, തൗഹീദിന് തന്റെ ഹൃദയത്തിലും അമലുകളിലും പൂർത്തിയാക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് അതിനുശേഷം തൗഹീദിന് വില കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ട കാര്യമായ ആ വിലപിടിപ്പുള്ള കാര്യം നഷ്ടപ്പെടുമെന്നുള്ള പേടി, അൽ ഖൗഫു മിന ശിർക്ക്, ഷിർക്കിൽ നിന്ന് ഷിർക്ക് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള പേടി എന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ പറഞ്ഞു, ഒരു വസ്തുവിന് നമ്മൾ എത്രത്തോളം വില കൊടുക്കുന്നുവോ അത്രയും അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി നമുക്കുണ്ടാകും. ആ വസ്തുവിന് നമ്മൾ വില നൽകുന്നില്ല എങ്കിൽ അത് നഷ്ടപ്പെടുന്നതിന് നമുക്ക് യാതൊരു തരത്തിലുള്ള പേടി ഉണ്ടാവുകയില്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തി അതിലായി മരണപ്പെട്ടാൽ അവനൊരിക്കലും തന്നെ കാലാകാലം നരകത്തിൽ പ്രവേശിക്കുകയില്ല. എന്നാൽ ആ തൗഹീദിലല്ലാതെ ഷിർക്കിന്റെ കുഫറിന്റെ വാചകങ്ങൾ പറഞ്ഞോ പ്രവർത്തിച്ചോ ആണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ കാലാകാലം നരകത്തിൽ കത്തിയെരിയേണ്ടി വരുമെന്നുള്ളത് നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അൽ ഖൗഫു മിന ശിർക്ക്, ഷിർക്കിൽ നിന്നുള്ള പേടി, ഷിർക്കിനെ കുറിച്ചുള്ള പേടി എന്നൊരു അധ്യായം കൊടുത്തിട്ടുള്ളത്. കാരണം വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ എങ്ങാനും തന്റെ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ ഷിർക്കിന്റെ ലാഞ്ചനം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായാൽ അത് വലിയ അപകടമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തൗഹീദിനെ കുറിച്ച് നമുക്ക് സദാ ജാഗ്രത വേണം. തൗഹീദ് പൊളിയുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബാബുൽ ഖൗഫി മിന ശിർക്ക്, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ആയത്തുകളും ഹദീസുകളും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടി എന്നുള്ള കാര്യം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും ഉസൂലുകളായ ഉസൂലുൽ അഅമാലുൽ ഖൽബിയ എന്നറിയപ്പെടുന്നതിൽ ഒന്നാണ്. അതിലൊന്ന് മഹബ്ബയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അതിയായ സ്നേഹം. നമ്മൾ ഏതൊരു പ്രവൃത്തിയും ചെയ്യണമെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്കുണ്ടാകണം. അതാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റജ ഉണ്ടാകണം, പ്രതീക്ഷ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമെന്നുള്ള പ്രതീക്ഷ, ഇത് അള്ളാഹു നമ്മളിൽ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ, ഇതൊരാൾക്കൊരു അമൽ ചെയ്യാൻ പ്രേരകമാകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് അൽ ഖൗഫ്, ഭയമുണ്ടാകേണ്ടതുണ്ട്. ഇത് എല്ലാവർക്കും കിട്ടുന്ന വലിയ അനുഗ്രഹമല്ല, മറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഇത് അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറത്തുൽ ആലയിൽ, സയദക്കറു മയ്യഖ്ഷ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്ന ആളുകൾ അള്ളാഹുവിനെ ഓർക്കുമെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുന്നത്, അള്ളാഹുവിനെ ഭയപ്പെടാൻ കഴിയുന്നത് അള്ളാഹുവിനെ ഓർക്കുന്ന അഹ്ലു തദക്കുറിനാണ്, അള്ളാഹുവിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്ന ആളുകൾക്കാണ്. ഇനി അള്ളാഹുവിന് യഥാവിധം ഖശിയത്ത് ഉണ്ടാക്കുന്ന, പേടിക്കുന്ന ആളുകൾ ആരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തി. ഇന്നമ യഖ്ഷ അല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ, അള്ളാഹുവിന്റെ പണ്ഡിതന്മാർ, അള്ളാഹുവിന്റെ ഉലമാക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവന്റെ ദീന് പ്രചരിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള അവന്റെ അടിമകളിൽപ്പെട്ട ഉലമാക്കളാണ് അള്ളാഹുവിന് ഏറ്റവും നന്നായി ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഈ ഒരു ഖൗഫിന്റെ സമറത്തായിട്ടാണ്, അതിന്റെ ഫലമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത്. സ്വർഗം നൽകുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിന്റെ മഖാമിന്, അള്ളാഹുവിന്റെ സ്ഥാനത്തെ കുറിച്ച് ഭയപ്പെട്ട ആളുകൾക്ക് സ്വർഗമുണ്ട്, രണ്ട് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുക, ഖൗഫ് എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്താണ്? ഏറ്റവും കൂടുതൽ അവൻ ഭയപ്പെടേണ്ടത് അവന്റെ തൗഹീദ് പൊളിഞ്ഞു പോകുന്നു എന്നുള്ള കാര്യമാണ്. അതാണ് അവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് ഒരു ഒരു വ്യക്തി ഭയപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്നവയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തി ഭയപ്പെടുന്നത്, ഒന്ന് അൽഹൗഫു മിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ സിഫാത്തുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് അല്ലാഹുവിനെ ഭയപ്പെടാതിരിക്കാൻ സാധിക്കുകയില്ല. ആളുകളിൽ പലർക്കും അല്ലാഹുവിനോടുള്ള ഈ ഭയം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അവരിന്ന് തിന്മകൾ സംഭവിക്കുന്നത്. അവർ ഒരു പക്ഷേ ഭൂമിയിലുള്ള അക്രമകാരികളായ ആളുകളെ ഭയപ്പെടുന്നുണ്ട് അവരെന്തെങ്കിലും ശിക്ഷിക്കുമെന്നുള്ളത്. എന്നാൽ അറിയുക, അവരെക്കാളെല്ലാം ഏറ്റവും കൂടുതൽ നന്നായി കഠിനമായി ശിക്ഷിക്കാൻ കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞത് അസീസുൻ ദുന്തിഖാം, അല്ലാഹു പ്രതാപശാലിയാണ്, ശിക്ഷാ നടപടി പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ സിഫാത്തുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അള്ളാഹു അൽ ഖഹാറാണ്, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവനാണ്. അൽ ജബ്ബാറാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ ഈ സിഫാത്തുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നമുക്ക് ഭയപ്പെടേണ്ടി വരും. അള്ളാഹുവിനെ ഭയപ്പെടൽ നിർബന്ധമാണ്. അള്ളാഹുവിന് അങ്ങനെ ഭയമില്ലാതെ കേവലം അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷകൾ മാത്രം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് നമ്മൾ വഴിപയപ്പിക്കാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. ചില ആളുകൾ അള്ളാഹു നമ്മൾ ഒരിക്കലും ശിക്ഷിക്കുകയില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് മാത്രം പറയും, ഇത് ശരിയല്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്നതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ച് അവൻ പേടിപ്പെടുത്തുന്ന അവന്റെ വിശേഷണങ്ങൾ അവനെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ ഉള്ളതുപോലെ ഖൗഫും റജാവും അവന്റെ മനസ്സിലുണ്ടാകണം. ആ ഖൗഫ് അത് അവനെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവനെ സഹായിക്കും. ആ റജ നന്മകൾ ചെയ്യാനും അത് മുഖേന സ്വർഗത്തിലേക്ക് അവന് പ്രവേശിക്കാനും സാധിക്കും. ഇത് രണ്ടും ഒരുപോലെ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായാലാണ് അവന്റെ അമലുകൾ നന്നാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ പേടിക്കേണ്ട ഒന്നാമത്തേത് അള്ളാഹുവിനെ കുറിച്ച് പേടിക്കണം. രണ്ടാമത്തെ സഹോദരങ്ങളിൽ ഖൗഫു മിൻ അദാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിക്കേണ്ടതുണ്ട്. അള്ളാഹു അവന്റെ വിവിധങ്ങളായ ശിക്ഷയെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നാളെ വിചാരണ ചെയ്യപ്പെടുകയും അത് നന്മയാണെങ്കിൽ അതിന് പ്രതിഫലവും തിന്മയാണെങ്കിൽ അതിന് ശിക്ഷയും ലഭിക്കും എന്നുള്ളത് നമുക്ക് വളരെയധികം പേടിയുണ്ടാക്കേണ്ട കാര്യമാണ്. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഹറാമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ശിർക്കിന്റെയും കുഫ്റിന്റെയും വർത്തമാനങ്ങൾ, ഇതിനെല്ലാം ശക്തമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന പേടി ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലാഹു പറഞ്ഞു, ലഹും മിൻ ഫൗഖിഹിം ഗുലലും മിനന്നാരി വമിൻ തഹ്തിഹിം ഗുലലും, അവർക്ക് മുകളിലും താഴെയുമായി തട്ടുകളായിട്ടുള്ള തീ കൊണ്ടുള്ള ശിക്ഷകൾ അവർക്കുണ്ട്. ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹു യാ ഇബാദി ഫത്തഖൂൻ, അല്ലാഹുവിന്റെ അടിമകളെ ഇത് മുഖേന അവൻ ഭയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നമ്മുടെ കണ്ണിന്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ല നിലക്കല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യുകയും അതിന് ശിക്ഷയാണെങ്കിൽ ശിക്ഷ അല്ലാഹു നമുക്ക് വിധിക്കുകയും ചെയ്യും. ഇപ്പൊ അല്ലാഹുവിനെ കുറിച്ച് അവന്റെ ശിക്ഷകളെ കുറിച്ചിട്ടുള്ള പേടി ഒരുവണ്ടാകണം. അതുപോലെ സഹോദരങ്ങൾ ഒരു ഉണ്ടാകേണ്ട പേടിയിൽപ്പെട്ടതാണ് അൽഹൗഫു മിൻ അദമി ഖബൂലിൽ ഹസന, അവൻ ചെയ്യുന്ന നന്മകൾ അള്ളാഹു സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്നൊരു പേടി എപ്പോഴും അവന്റെ മനസ്സിലുണ്ടാകണം. നമ്മൾ നന്മകൾ ചെയ്താൽ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെന്നില്ല. അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ചൊരു പേടിയില്ല എങ്കിൽ നമ്മുടെ ഈമാൻ ശരിയായിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള പേടി അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുന്നവനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ പോലും അത് അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയെന്നോ നമുക്ക് അറിയുന്നില്ല. നമ്മൾ നിസ്കരിക്കുന്നു എന്നേ നമുക്ക് അറിയുന്നുള്ളൂ. ഇത് അള്ളാഹു സ്വീകരിച്ചാൽ മാത്രമാണ് അത് നന്മയുടെ കണക്കിലേക്ക് രേഖപ്പെടുത്തുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന സദഖകളാകട്ടെ, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനങ്ങളാകട്ടെ, ഇത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് പൂർണമായ ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. എല്ലാ രൂപത്തിലുള്ള ചെറുതും വലുതുമായ ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും എല്ലാം വിട്ടുനിന്നാൽ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ഇനി അങ്ങനെ എല്ലാം നമ്മൾ ചെയ്താൽ തന്നെ അത് നമുക്ക് സ്വീകരിച്ചോ ഇല്ലേ എന്നൊരു ഉറപ്പ് നമുക്കില്ല. അതുകൊണ്ടാണ് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞത്, എന്റെ ഒരു രണ്ട് റക്കായത്ത് നിസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്നെനിക്കെങ്ങാനും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കാൻ കൊതിക്കുമായിരുന്നു. കാരണം അള്ളാഹു തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ ആ തഖ്വയോടുകൂടി എനിക്ക് മരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ അമലുകൾ സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ള പേടി നമുക്ക് നിർബന്ധമായി ഉണ്ടാകേണ്ടതുണ്ട്. അതല്ല, എല്ലാ അമലുകളും റബ്ബ് സ്വീകരിച്ചിരിക്കും എന്നൊരു ആത്മവിശ്വാസമാണ് എങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു മൂഢവിശ്വാസമാണ്. നമ്മെക്കാളും തഖ്വയുള്ള സഹാബത്തിന് അവർ ഇങ്ങനെ അവരുടെ അമലുകൾ സ്വീകരിക്കുമോ ഇല്ലേ എന്ന് പേടിച്ചിരുന്നു. അവരെല്ലാവരും അമലുകൾ ചെയ്തിരുന്നത് എല്ലാം റബ്ബ് സ്വീകരിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് പ്രതീക്ഷ വേണം, പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. സദാ റബ്ബിനോട് ദുആ ചെയ്യണം, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള പേടിയിൽ നമ്മളെപ്പോഴും ഹൃദയം ആ രൂപത്തിലായിരിക്കണം. അങ്ങനെയാക്കുന്ന സമയത്ത് ഒരിക്കലും തന്നെ മനുഷ്യന് അജുബുണ്ടാവുകയില്ല. തന്നെ കുറിച്ച് തന്നെ ഉണ്ടാകുന്ന ഒരു മതിപ്പ്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നവനാണ്. ഇതേറ്റവും മനുഷ്യനെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ പെട്ടതാണ് ഒന്ന് റിയാവും ഒന്ന് അജുബും. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം, ആളുകൾ അറിയാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. ഇനി അതൊന്നുമല്ല, ഒരാൾ രഹസ്യമായിട്ടാണ് ചെയ്തത്, പക്ഷേ അവൻ തന്നെ കുറിച്ച് തന്നെ വലിയൊരു മതിപ്പുണ്ടാകുക, ആ ഞാനതൊക്കെ ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇത്ര എത്ര സ്ഥാനമുണ്ട് എന്നെല്ലാം സ്വന്തം തന്നെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് അതൊരിക്കലും തന്നെ ഒരു മുഅ്മിനെ യോജിച്ചതല്ല. എന്നാൽ അള്ളാഹു തന്റെ അമലുകൾ സ്വീകരിക്കുമോ ഇല്ലേ എന്ന് ഭയപ്പെടുന്ന വ്യക്തിക്ക് ഈ ഉജുബിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഒരു മുഅ്മിൻ അവൻ ഭയപ്പെടേണ്ട കാര്യമാണ് അൽ ഖൗഫു മിൻ ഇസ്മി സയ്യിഅ, അവന്റെ തിന്മകളെ തൊട്ട്, അവനിൽ നിന്നും തിന്മകൾ സംഭവിച്ചിട്ടുണ്ട്, ആ തിന്മകളെ കുറിച്ച് അവൻ സദാ ഭയപ്പെടണം. ആ തിന്മകളെ കുറിച്ച് അവൻ തൗബ ചെയ്തിട്ടുണ്ട്, പക്ഷെ അള്ളാഹു ആ തൗബ സ്വീകരിച്ചോ ഇല്ലേ എന്നൊന്നും അറിയില്ല. അവന് ഒരുപാട് തിന്മകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു തിന്മ അതിനെക്കുറിച്ച് തന്നിൽ നിന്ന് സംഭവിച്ചാൽ അതിനെക്കുറിച്ച് ഒരു പേടിയുമില്ല എങ്കിൽ അത് വലിയ അപകടമാണ്. സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ള അസറാണ്, അദ്ദേഹം പറയുന്നു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കജബലിൻ ഫൗഖ റാസി, ഒരു മുഅ്മിൻ തന്റെ തിന്മകളെ കാണുക തന്റെ തലക്ക് മുകളിൽ വീഴാൻ പോകുന്ന വലിയൊരു പർവ്വതം എങ്ങനെ ഉണ്ടാകുമോ അതുപോലെയാണ്. ഒരാളുടെ വീട്ടിന് മുന്നിൽ ഏതു നേരവും നിലംപതിക്കാവുന്ന വലിയൊരു മല തൊട്ടടുത്തുണ്ട്. നമ്മളിപ്പോ ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, രാത്രി ഉണ്ടാകുന്ന വീട് രാവിലേക്ക് അത് ഒലിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു മല വീണിട്ടുണ്ട്, അതിൽ കാണാനില്ല. ഇതേപോലൊരു മല നമ്മുടെ വീട്ടിന് മുന്നിൽ, അല്ല നമ്മുടെ തലയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായാൽ നമുക്ക് എപ്പോഴും പേടിയായിരിക്കും അതിനെക്കുറിച്ച്. അത് ഏതു നേരം വേണമെങ്കിലും ഇത് വീഴാം എന്ന പേടി ഒരുവനുണ്ടാകും. ഒരു മുഅ്മിൻ അവന്റെ തിന്മകളെ അപ്രകാരമാണ് കാണുക, യഖാഫു അയ്യസ്ഖുത അലൈഹി, അവന്റെ മേൽ എപ്പോ വേണമെങ്കിലും വീഴാമെന്നുള്ളൊരു പർവ്വതത്തെ പോലെ അവൻ തിന്മകളെ കാണുമെന്നാണ്. എന്നാൽ ഒരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മൂക്കിന്റെ മുന്നിലൂടെ ഈച്ച പോയാൽ നമ്മൾ ഒന്നിങ്ങനെ ആക്കി വിടുമെന്നല്ലാതെ കൂടുതൽ ഗൗനിക്കുകയില്ല. അപ്രകാരമായിരിക്കും ഒരു മുനാഫിക്ക്, അവന്റെ എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചാൽ ഒരു പേടിയില്ല, അവൻ അടുത്ത കാര്യത്തിലേക്ക് ഉടൻ പോകും, അവന്റെ ഹൃദയം അതിൽ ഒന്നും ഖേദിക്കുക പോലുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഖേദിക്കാതെയുള്ള തൗബക്ക് അള്ളാഹു അത് തൗബയെ സ്വീകരിക്കുകയില്ല. നമ്മളിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആത്മാർത്ഥമായ റബ്ബിനോട് ഖേദിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോഴാണ് അതിന് അള്ളാഹു എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുമ്പോഴാണ് അള്ളാഹു അത് പുറത്തു തരികയുള്ളൂ. അതല്ലാതെ ഒരു തിന്മ സംഭവിച്ചു അതിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല, അടുത്ത കാര്യത്തേക്ക് അക്കറബ്ബ് പുറത്തു വരും എന്ന് നമ്മളൊരു പ്രതീക്ഷ മാത്രമായി അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ നമ്മൾ മുന്നോട്ട് നടക്കുക എന്നുള്ളത് അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. മുഅ്മിനീങ്ങൾ അവർ സംഭവിച്ചു പോയ തിന്മയെക്കുറിച്ച് സദാ പേടിച്ചു, ഞാൻ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട്, റബ്ബ് ഇതെങ്ങനെ നീ പുറത്തു തരികയും എനിക്ക് മാപ്പാക്കി തരികയും ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ വലിയ അപകടത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ സദാ തിന്മകളെക്കുറിച്ച്, സംഭവിച്ചു പോയ തിന്മകളെക്കുറിച്ച് പേടിക്കുന്നവനായിരിക്കും ഒരു മുഅ്മിൻ. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഒരു മുഅ്മിൻ ഉണ്ടാകുന്ന അഞ്ചാമത് ഉണ്ടായിരിക്കേണ്ട അവന്റെ പേടിയാണ് അൽ ഖൗഫു മിനൽ വുഖൂഇ ഫി സയ്യിഅത്തി മുസ്തഖ്ബിലൻ, ഭാവിയിൽ തനിക്കൊരു തിന്മ സംഭവിക്കുമോ എന്നുള്ള പേടി. ഇപ്പോൾ നമ്മൾ നാലാമതായി പറഞ്ഞത് അവൻ നിലവിൽ സംഭവിച്ച തിന്മകളെ കുറിച്ചിട്ടാണ്, അവന്റെ ചുറ്റുപാടുമുള്ള തിന്മകളെ കുറിച്ചിട്ടാണ്. ഇനി അഞ്ചാമത് ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള തിന്മകൾ സംഭവിക്കുമോ, ഞാനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഞാൻ നല്ല രൂപത്തിൽ നല്ല അള്ളാഹുവിനെ പരമാവധി ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്, പക്ഷേ ഭാവിയിൽ എനിക്ക് ഇങ്ങനെ ഒരു തിന്മ എന്നിൽ സംഭവിക്കുമോ എന്നുള്ള പേടി. യഥാർത്ഥത്തിൽ ഈ അധ്യായം അതാണ്, അൽ ഖൗഫു മിന ശിർക് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എനിക്ക് ശിർക്ക് പറ്റുമോ എന്നുള്ള പേടി ഒരുവൻ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഒരു പേടിയാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിട്ടുള്ളത്. കാരണം എത്ര തന്നെ സാലിഹ്യങ്ങളായ ആളുകളായാലും അവരുടെ ഭാവി എന്താണെന്ന്, അവരുടെ ഹാത്തിമത്ത് എന്താണെന്ന് ഒരാൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എത്രയോ ആളുകൾ നമ്മൾ ഈ ദുനിയാവിൽ കണ്ടിട്ടുണ്ട്, എത്രയോ ആളുകൾ അവരങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരായി തീർന്നതിന് ശേഷം അവർ പിന്നീട് ഈ ദീനെ തന്നെ ഉപേക്ഷിച്ചു പോയ ആളുകളെ കാണാനുള്ള കാരണം എന്താണ്? അവർ ഈ ദീനിന് നിരക്കാത്ത പല പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അവർ അല്ലെങ്കിൽ അവർ ഈ തിന്മകളെ കുറിച്ച്, ഈ ഷിർക്കിനെ കുറിച്ചും കുഫറിനെ കുറിച്ചും അവർ വേണ്ടതുപോലെ ഭയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ് ഇനി എനിക്ക് തിന്മകൾ സംഭവിക്കുമോ അത് ഷിർക്കാകട്ടെ, ഏറ്റവും വലിയ തിന്മ ഷിർക്കാണ്. അതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞത്. എന്നാൽ ബാക്കിയെല്ലാം എല്ലാത്തിനെയും കുറിച്ച് നിർഭയത്തിനാകുക എന്നല്ല, വലുതും ചെറുതുമായ ഷിർക്ക് നമ്മിൽ സംഭവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി, ആ ഹദീസ് പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും, നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഷിർക്കുൽ അസ്ഗറാണ്, ചെറിയ ഷിർക്ക്, അത് നിങ്ങൾക്ക് സംഭവിക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അരിയ ലോകമാന്യമാണ്, അത് നമ്മൾ പേടിക്കണം. ചെറുതും അല്ല വലിയതും, വലിയ ഷിർക്കും പോലും അല്ലെ. അടുത്ത അതിന് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആയത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? വലിയ ഷിർക്കിനെ കുറിച്ചിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നത്. എന്താണ്? റബ്ബി വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, റബ്ബ് എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നിന്റെ അസ്നാമുകളെ ആ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ കാക്കണമെന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് കേണ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, അതല്ലാതെ വെറുതെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദുആ ആയിട്ടാണ് നമുക്കിത് പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കണം, ഇവിടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ അദ്ദേഹത്തിന്റെ ഈ ആയത്തിൽ നിന്നും നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കാം. പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു ധാരാളമായി പുകഴ്ത്തി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അല്ലദീ വഫാ, എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചവൻ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത്. എന്തെല്ലാം പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹം കൃത്യമായി പതറാതെ അങ്ങനെ അതിനോട് പോരാടി വിജയിച്ച വ്യക്തിയാണ്. ധാരാളം വിശേഷണങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കാണും. അങ്ങനെയുള്ള വ്യക്തിയാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മൾ അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഷിർക്കിൽ പതിക്കുന്നുവെന്ന കാര്യം, ഇനി അദ്ദേഹം ദുആ ചെയ്യുന്നത് ഷിർക്കിന്റെ ഏതെങ്കിലും ചെറിയൊരു ഇനത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ എന്നല്ല. ഏറ്റവും നമ്മൾ ഒരിക്കലും നമ്മളൊന്നും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്. അസ്നാമുകളെ കുറിച്ച്, വിഗ്രഹങ്ങളെ കുറിച്ച്, ഈ വിഗ്രഹങ്ങളെ കുറിച്ച് അദ്ദേഹം തന്നെ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് കേൾക്കാനോ കാണാനോ ഉപദ്രവിക്കാനോ സാധിക്കുകയില്ല. ഒരിക്കൽ ആ വിഗ്രഹങ്ങളെല്ലാം അദ്ദേഹം തന്റെ കൈകൾ കൊണ്ട് തകർത്തിട്ടുള്ളതാണ്. എന്നിട്ട് അവർ ആരാണ് ഇത് തകർത്തത് എന്ന് ചോദിച്ചപ്പോൾ, ആ കൂട്ടത്തിലെ വലിയ വിഗ്രഹമായിരിക്കും, അയാളുടെ കഴുത്തിലാണ് ആ മഴുള്ളത്. അപ്പൊ അത്രയും ദുർബലനായ ഒരു മനുഷ്യന് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു വസ്തുവാണിത്. കാരണം എല്ലാവർക്കും അറിയാം, ഒരു സാലിഹായ വ്യക്തിയാ ചിലപ്പോ എന്തെങ്കിലും രൂപത്തിൽ അല്ലെങ്കിൽ മാന്ത്രികമായ എന്തെങ്കിലും കാണിക്കുന്ന ആളുകളാണെങ്കിൽ ആളുകൾ അതിൽ വീഴും. പക്ഷെ ഇത് വെറും ഒരു കല്ലാണ്. എന്നിട്ട് അത്തരം കാര്യത്തിൽ നിന്ന് പോലും റബ്ബെ എന്നെ കാക്കണമേ എന്നാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്. കാരണം അതിൽ പോലും ആളുകൾ വീഴാൻ സാധ്യതയുണ്ട്. അഥവാ ഇത്രയും തഖ്വയും ഈമാനുമുള്ള ആളുകൾ ഇത്രയും മതപ്പതിച്ച അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്തെങ്കിലും തിന്മകൾ സംഭവിക്കുമോ എന്നുള്ള പേടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ഉണ്ടാകണം. അതിലേറ്റവും വലിയ ഷിർക്കാണ്, കാരണം ഏറ്റവും വലിയ തിന്മ ഷിർക്കാണ്. അതുകൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ടുള്ള പേടി ഉണ്ടാകണം. ആ പേടി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ സബബുകൾ നമ്മൾ സ്വീകരിക്കണം. വെറുതെ മനസ്സിൽ പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈയും കെട്ടി നടക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് പേടിയൊന്നുമില്ല, അത് പറച്ചിലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പേടിയുണ്ട് എന്ന് പറയുന്നവൻ ആ തൗഹീദിനെ സംരക്ഷിക്കേണ്ട മാർഗങ്ങൾ സ്വീകരിക്കും, തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുന്ന മാർഗങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കും, അതിൽ നിന്നും അവൻ സംരക്ഷിക്കും അവന്റെയും അവന്റെ കുടുംബത്തെയും, എപ്പോഴും അതിനെക്കുറിച്ച് അവൻ സംരക്ഷിക്കും. അപ്പൊ ഭാവിയിൽ സംഭവിക്കുന്ന തിന്മകൾ അതിനെക്കുറിച്ച് പേടിക്കണം. സഹാബത്തിനെ കുറിച്ച് നിങ്ങൾ നോക്കൂ, അവർ നിഫാഖിനെ കുറിച്ച് സദാ ഭയപ്പെട്ടിരുന്നു എന്നാണ്. ഒരു മുഅ്മിൻ അവന്റെ ഈമാനില്ലാതെ ബാഹ്യമായി ഈമാൻ പ്രകടിപ്പിക്കുകയും ഉള്ളിൽ ശുർക്കുമായി നടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിഫാഖ് എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ അതാണ്. ആ നിഫാഖിനെ സഹാബത്ത് ഭയപ്പെട്ടിരുന്നു എന്നാണ്. അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ നിഫാഖ്, അത് അള്ളാഹു സ്വീകരിക്കാതെ വരും എന്ന പേടി, ഇത് സഹാബത്ത് പേടിച്ചിരുന്നു എന്നാണ്. അബൂ മുലൈക താബിഈയാണ്, അദ്ദേഹം പറയുകയാണ്, അദ്റക്തു സലാസീന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ 30 സഹാബത്തിനെ കണ്ടിട്ടുണ്ട്. സഹാബത്തിനെ കണ്ടവരാണ് താബിഈ. അദ്ദേഹം പറയുന്നു, കുല്ലുഹും യഖ്ഷ നിഫാഖ അലാ നഫ്സിഹി, കുൽ, എല്ലാവരും അവരിൽ തന്റെ ഹൃദയത്തിൽ തന്റെ സ്വന്തത്തിൽ നിഫാഖ് വരുമോ എന്ന പേടി അവരിൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സഹാബത്ത് ഒന്നടങ്കം അവർക്ക് നിഫാഖ് വരുമോ എന്ന് പേടിച്ചിരുന്നു. അവർ ചെയ്യുന്നതൊക്കെ ആരെങ്കിലും കാണിക്കാനായി പോകുമോ, ഇത് സഹാബത്ത് പേടിച്ചിരുന്നു. സംഭവിക്കാൻ പോകുന്ന, അവർക്ക് സംഭവിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ സംഭവിക്കുമോ, ഞാൻ അങ്ങനെ ആയി പോകുമോ എന്ന് പേടിച്ചിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആരൊക്കെയാണ് മുനാഫിക്കുകൾ എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നോക്കണം, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ച ആളാണ്. എന്നിട്ട് അദ്ദേഹത്തിന് പോലും പേടിയാണ്, ഈ അറിയിച്ചതിന് ശേഷം ഞാനും പിന്നീട് മാറിയിട്ടുണ്ടാകുമോ, എന്റെ അവസ്ഥ എന്താ, എന്തെങ്കിലും അതിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാകുമോ. എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പോയി ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പേരുകളിൽ എന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പേടിച്ചുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾക്ക് എത്ര നമ്മുടെ ഹൃദയത്തിൽ ഈ നിഫാഖ് വന്നുപോയിട്ടുണ്ടോ, റിയാഖ് വന്നുപോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടണം. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ഭയപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുകിൽ വ്യക്തമായ ജഹല് നമുക്കുണ്ട്, നമുക്ക് വ്യക്തമായ അറിവില്ലായ്മയാണ്, അതല്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ നിഫാഖോ അതല്ലെങ്കിൽ ആ റിയാഖോ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം അങ്ങനെയാണ്, ശിർക്കുള്ള വ്യക്തി ഒരിക്കലും ശിർക്കിനെ കുറിച്ച് പേടിക്കുകയില്ല. ബിദഅത്തുള്ള വ്യക്തിക്ക് എന്ത് ബിദഅത്തിനെ കുറിച്ച് പേടി? ശിർക്ക് ചെയ്യുന്ന ആളുകളോട് എന്താണെന്ന് ശിർക്ക് എന്ന് വെച്ചാൽ അവർക്ക് അത് അറിയുകയില്ല, അതിനെ കുറിച്ച് ഒരു പേടി അവർക്കുണ്ടാവില്ല. ബിദഅത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബിദഅത്തിനെ കുറിച്ചും പേടി ഉണ്ടാവില്ല. മഅസിയത്തുകളിൽ മുങ്ങിക്കുളിച്ച ആളുകൾക്ക് ഒരു മഅസിയത്തിനെ കുറിച്ച് പറഞ്ഞാലും പേടിയുണ്ടാവില്ല. അതുപോലെ റിയാവും നിഫാഖും ഒക്കെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞാൽ പേടിയുണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണം. നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ഉള്ളത് എന്ന് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണം. ആ ഭയപ്പെടുന്ന കാര്യത്തിൽ ഏറ്റവും കടുത്തതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ആ ഷിർക്കിനെ കുറിച്ച് ഭയപ്പെടാനാണ് ഈ അധ്യായത്തിൽ വന്നിട്ടുള്ളത്. കാരണം ഷിർക്കിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അഅ്ളമുൽ ദുനൂബ്, തിന്മകളിൽ ഏറ്റവും കടുത്തത് എന്നാണ്. അതുപോലെ തന്നെ ഉഖൂബത്തുഹു അഅ്ളമുൽ ഉഖൂബാത്ത്, അതിന്റെ ശിക്ഷ ഏറ്റവും കടുത്തതാണ്. ശിക്ഷ ഏറ്റവും കടുത്തതാണെന്ന് പറഞ്ഞാൽ അവിടെ കാലാകാലമാണ്, അതിൽ നിന്നും ഒരാൾക്ക് പിന്നീട് പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കാലാകാലം കടക്കേണ്ട ഒരു ശിക്ഷയാണ് ഷിർക്കിലായി ഒരാൾ മരണപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് അതിൽ ഞാനും നിങ്ങളും വന്നുപെടുമോ, അതിൽ സംഭവിച്ചു പോകുമോ എന്നുള്ള പേടി നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഷിർക്ക് ഏറ്റവും കടുത്ത പാപമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? ഷിർക്കാണ് ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ശിക്ഷ അതിനാണ് ലഭിക്കുക എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ അത് വ്യക്തമാക്കി നൽകിയിട്ടുണ്ട്. എന്താണ് ഷിർക്ക് ഏറ്റവും വലിയ തിന്മയാകാനുള്ള കാരണം എന്നുള്ളത്? ധാരാളം കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, അതിലൊന്ന്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം നിന്ദിക്കുന്ന ഒരവസ്ഥയാണത്. അള്ളാഹുവിനെ അങ്ങേയറ്റം നിന്ദിക്കുന്ന, അള്ളാഹുവിന്റെ വില ഹക്ക് കുറച്ചു കാണിക്കുന്ന ഒരവസ്ഥയാണ് ഷിർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഷിർക്ക് ചെയ്യുന്ന സമയത്ത് നീ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? അള്ളാഹു നമുക്ക് നൽകിയ ധാരാളം കണക്കിന് അനുഗ്രഹങ്ങൾ, ഇതിനു പകരം നന്ദി കാണിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാകുക. അള്ളാഹുവിന്റെ ഹക്കിൽ ഏറ്റവും കൂടുതൽ വീഴ്ച വരുത്തുന്നവൻ ഒരു മുശ്രിക്കായിരിക്കും. മുശ്രിക്കാണ് അള്ളാഹുവിന്റെ അവൻ നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും കൂടുതൽ വീഴ്ച വരുത്തുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശ ഭൂമികളെ നമുക്ക് സൃഷ്ടിച്ചു തന്നത്, അതിൽ നിന്നും റിസ്ക് നമുക്ക് ഇറക്കി നൽകുന്നത്. ഈ ഷിർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് ആ സമയത്ത് പോലും അള്ളാഹു തന്നെയാണ് റിസ്ക് നൽകുന്നത്. എന്നിട്ടും അവൻ അള്ളാഹുവിന് പങ്കു ചേർക്കുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അബദ്ധം. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഹദീസിൽ കാണാം, അമറക്കും അൻ തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ, 5 യഹ്യ ബിനു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനോട് കൽപ്പിച്ചതായിട്ടുള്ള 5 അതിൽ കാണാം, അമറക്കും അൻ തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, അതിന്റെ ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിന്റെ ഉപമ എന്തുകൊണ്ട് ഷിർക്ക് എത്ര ഗൗരവമുള്ളതായി എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അതിന്റെ ഉപമ പറഞ്ഞു കൊടുത്തു. അതിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി തന്റെ കയ്യിലുള്ള സ്വർണമോ അതല്ലെങ്കിൽ വെള്ളിയോ ഒക്കെ എടുത്തുകൊണ്ട്, അവന്റെ കാശെടുത്തുകൊണ്ട് ഒരു അടിമയെ വാങ്ങുന്നു. അടിമ എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു ജോലിക്കു മറ്റുമായി ഒരു അടിമയെ വാങ്ങുന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, എന്നിട്ട് അവനോട് പറഞ്ഞു, ഹാദ അമലി വഹാദിഹി ദാരി, ഇത് അവൻ പറയുകയാണ് ഇതെന്റെ ജോലിയാണ് ഇതെന്റെ വീടാണെന്ന് പറഞ്ഞു. ഫഅമൽ വഅദ്ദി ഇലൈ, നീ പണിയെടുക്കുക എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യുക അതിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടു നൽകുക എന്ന് അവനോട് പറഞ്ഞു. എന്നിട്ടോ ഫകാന യഅമൽ, അവൻ ആ വീട്ടിൽ ജോലിയെടുക്കും. വയുഅദ്ദി ഇലാ ഗൈരിഹി, എന്നിട്ട് അവൻ ആ വീട്ടിൽ കഴിയുകയും എന്നിട്ട് വേറൊരാൾക്കാണ് അതിന്റെ വരുമാനവും മറ്റുമൊക്കെ കൊടുക്കുന്നതെങ്കിൽ ഫഅയ്യുക്കും യുഹിബ്ബു മിൻ അബ്ദിഹി ദാലിക, ചോദിക്കുകയാണ് ആരാണ് തന്റെ അടിമയിൽ നിന്നും അത് ആഗ്രഹിക്കുക. അഥവാ തന്റെ റിസ്ക്കെല്ലാം അടിമക്ക് കൊടുക്കുന്നത് ഈ യജമാനനാണ്. ഈ യജമാനൻ പണിയൊക്കെ എടുത്തിട്ട് വേറൊരാൾക്കാണ് ഇതെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിലോ, അതിന്റെ പ്രതിഫലം, അതിൽ നിന്നും കിട്ടിയ മുഴുവൻ കാര്യങ്ങൾ എല്ലാം നന്ദിയും ഒക്കെ കാണിക്കുന്നത് വേറൊരാളോട്, എല്ലാം നൽകുന്നത് ഈ യജമാനൻ. എന്നിട്ട് പറഞ്ഞു, വഇന്നല്ലാഹ ഖലഖക്കും വറസഖക്കും, തീർച്ചയായും അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് റിസ്ക് നൽകുകയും ചെയ്തു. ഫലാ തുശ്രിഖു ബിഹി ശൈആ, നിങ്ങൾ അവനിൽ പങ്കുചേർക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് ഖുർആനിൽ പറഞ്ഞെടുത്തൊക്കെ അതിനോടൊപ്പം അള്ളാഹു ചെയ്തു നൽകിയിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, അവൻ മുഴുവൻ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് സൃഷ്ടിച്ചു നൽകിയവൻ അവനാണ്. ആകാശങ്ങളെ നിങ്ങൾക്ക് വിധാനിച്ചു നൽകി, ഭൂമിയെ വിശാലമുള്ളതാക്കി, അതിൽ നിനക്ക് സസ്യലതാദികൾ മുളപ്പിച്ചു തന്നു, അതിലുള്ള ഓരോ വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. ഇതെല്ലാം അള്ളാഹു നൽകിയിരിക്കെ അള്ളാഹു അല്ലാത്ത ആളുകളോട് അവൻ പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും നന്ദി കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹക്കിൽ കാണിക്കുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ്. അതുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും വലിയ തിന്മയാകാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ്, അശ്ശിർക്കു അഅളമു മുആനദതിൻ ലില്ലാഹി സുബ്ഹാന, അള്ളാഹു സുബ്ഹാന വതആല ധിക്കരിക്കുന്നതിൽ ഏറ്റവും വലിയ ധിക്കാരം ശിർക്കാണ്. കാരണം അള്ളാഹു അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ തൗഹീദിന് വേണ്ടിയിട്ടാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസാ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു പഠിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു വ്യക്തി അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മാത്രമേ അവൻ ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി അവനെ പഠിച്ചൊരു വ്യക്തി പിന്നീട് അതിനെതിരെ പ്രവർത്തിക്കുന്നത് അവനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല ധിക്കരിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ ശിർക്ക് അത് ഏറ്റവും കടുത്ത തിന്മയാണ്. കാരണം അവൻ സൃഷ്ടിച്ചത് തന്നെ തൗഹീദിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ സൃഷ്ടിച്ചതിന് ശേഷം അതിന് നേരെ എതിരെ അവൻ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപമാണ്. അതുപോലെ ശിർക്ക് അദ്ലമു ദുൽമാണ്, ദുൽമകളിൽ ഏറ്റവും വലിയ അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമം ശിർക്കാണ്. എന്തുകൊണ്ടാണ് ശിർക്ക് അക്രമങ്ങളിൽ ഏറ്റവും വലുത്? ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞതുപോലെ ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ ഭാഷയിൽ ദുൽമെന്ന് പറഞ്ഞാൽ, അതിക്രമം എന്ന് പറഞ്ഞാൽ അതിനെ പറയും, വളഉശ്ശൈ അലാ ഗൈരി മൗദിഇഹി, ഒരു വസ്തു അതിന്റേതല്ലാത്ത സ്ഥലത്ത് വെക്കുക, അതാണ് ദുൽമെന്ന് പറഞ്ഞാൽ ഭാഷയിൽ അർത്ഥം, യോജിച്ചതല്ലാത്ത സ്ഥലത്ത് വെക്കുക. ഇവിടെ നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനോടൊപ്പം അവന്റെ അടിമകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും എല്ലാം ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എന്താണ് അവർ ചെയ്യുന്നത്? ഈ ഒന്നിനും കഴിവില്ലാത്ത, ശക്തിയില്ലാത്ത ഈ അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വതആലയോടൊപ്പം എത്തിക്കുകയാണ്. ഇത് നാളെ നരകത്തിലെത്തുന്ന സമയത്ത് ആ നരകത്തിൽ പോകാനുള്ള കാരണമായിട്ട് ഇവർ പറയുന്നതായി കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വബുജ്ജിസത്തിൽ ജഹീമുലിൽ ഗാവീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ദുർമാർഗ്ഗികളായ ആളുകൾക്ക് നരകം തുറന്നു കാണിക്കപ്പെടുന്നതാണ്. എന്നിട്ട് അവരോട് പറയും, വഖീല ലഹും ഐനമാ കുൻതും തഅബുദൂൻ, നിങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ ഇബാദത്ത് ചെയ്തിരുന്ന ഈ ആളുകളെല്ലാം എവിടെയാണുള്ളത് എന്നവരോട് ചോദിക്കും. മിന്ദൂനില്ലാഹി, അല്ലാ അഥവാ അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്ത ആളുകൾ, ഹൽ യൻസുറൂനകും ഔ യൻതസിറൂൻ, അവർ നിങ്ങളെ എപ്പോഴും സഹായിക്കുമോ? അതല്ല, അവർക്ക് സ്വയം സഹായിക്കാൻ സാധിക്കുന്നതാണോ? അവർക്ക് സ്വയം തന്നെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? അതല്ല, അവർ നിങ്ങളെ സഹായിക്കുമോ? ഫഖുബ്കിബു ഫീഹാ ഹും വൽഗാബൂൻ, തുടർന്ന് അവരും അഥവാ ഈ ആരാധ്യന്മാരും ആ ദുർമാർഗികളും അവരാരാധിച്ചിരുന്ന മുശ്രിക്കുകളായ ആളുകളും നരകത്തിൽ മുഖം കുത്തി വീഴുന്നതായിരിക്കും. വജുനൂദു ഇബ്ലീസ് അജ്മഊൻ, ഇബ്ലീസിന്റെ മുഴുവൻ സൈന്യങ്ങളും അവരെല്ലാവരും ഈ ശിക്ഷയിൽ അവിടെ വച്ച് വീഴുന്നതായിരിക്കും. ഈ സമയത്ത് ഇവർ പരസ്പരം ഷണ്ട കൂടും. ഖാലു വഹും ഫീഹാ യഖ്തസിമൂൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടിച്ചുകൊണ്ടേയിരിക്കും. തല്ലാഹി ഇന്നാ കുന്നാ ഫീ ദലാലിൻ മുബീൻ, അവർ ഏറ്റു പറയും, അള്ളാഹുവാണ് നമ്മൾ വ്യക്തമായ വഴികേടിലായിരുന്നു എന്നവർ പറയും. അതിനുശേഷം എന്താണ് അവർ ചെയ്ത വഴികേട് എന്ന് പറഞ്ഞാൽ അതെടുത്തു പറയുന്നു, ഇദ്നു സൗവീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് ഈ പറയുന്ന ആളുകളെ, പിശാചിന്റെ കൂട്ടാളികളെ, അള്ളാഹു അല്ലാത്ത ആളുകളെ അവർ സമമാക്കി. ഇദ്നു സൗവീകും ലിറബ്ബിൽ ആലമീൻ, അഥവാ അള്ളാഹുവിനോട് സമമാക്കുക എന്നുള്ളതാണ് ശിർക്ക് ഏറ്റവും വലിയ കടുത്ത കാര്യമായിട്ട് പറയാനുള്ള കാരണം. അഥവാ നമ്മൾ ഭൂമിയിൽ തന്നെ ആലോചിച്ച് നോക്കൂ, അങ്ങേയറ്റം തെമ്മാടിയായ ഒരു ബുദ്ധിയും ഇല്ലാത്ത നാട്ടിൽ ഒരാൾക്കും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയെ നാട്ടിൽ ഏറ്റവും നല്ല ആദരിക്കപ്പെടുന്ന ആളുകൾക്ക് ധാരാളം സഹായവും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, ഇവർ രണ്ടുപേരെയും നമ്മൾ ഒരാളോട് പറയാണ് ഇത് രണ്ടും ഒരേപോലത്തെ ആളാണെന്ന് പറഞ്ഞാൽ എത്ര വലിയ കടുത്തക്രമായിരിക്കും. ഒരാളെപ്പോലും ഒരു തരത്തിൽ പോലും ഉപദ്രവിക്കാത്ത വളരെ നല്ലൊരു വ്യക്തി, എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരാൾക്ക് പോലും അയാളെ കുറിച്ചൊരു പരാതിയില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തി നാട്ടിലെ സകല വൃത്തികേടിലും ദുർമാർഗത്തിലും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മൾ പറയാണ് ഇത് രണ്ടും ഒരുപോലെയാണ്, ഇവർ രണ്ടുപേരെയും ഒരുപോലെ നമ്മൾ തുല്യരാണ് എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ അക്രമമാണ്. അപ്പോൾ അതിനേക്കാളും കടുത്തതാണ് ഒന്നിനും കഴിവില്ലാത്ത ദുർബലരായ ഒരു ഗർഭപാത്രത്തിൽ ജനിച്ച് അതിൽ നിന്നും പുറത്തേക്ക് വന്ന് ഒന്നിനും കഴിവില്ലാത്ത മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതേ ദർജയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ, അഥവാ അവർ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ഒന്നിനും കഴിവില്ലാത്ത ഈ വ്യക്തികളോട്, ചിലപ്പോൾ അവർ കല്ലുകളായിരിക്കും, ചിലപ്പോൾ വിഗ്രഹങ്ങളായിരിക്കും, ചിലപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരായിരിക്കും, അല്ലെങ്കിൽ മൃഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ മനുഷ്യന്മാരോ മൃഗങ്ങളോ ആയിരിക്കും, ഇവരോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇവർക്ക് തുല്യമാക്കലാണത്, അല്ലെങ്കിൽ ഇവരെ അള്ളാഹുവിന്റെ പദവിയിലേക്ക് എത്തിക്കലാണത്, അഥവാ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ഇവരോട് ചോദിച്ചാൽ മതി, ഇവർക്ക് അള്ളാഹുവിനെ പോലെയുള്ള കഴിവുകളുണ്ട്, ഞാൻ ചോദിച്ചാൽ അവർക്ക് കേൾക്കാൻ സാധിക്കും, എന്നെ സഹായിക്കാൻ സാധിക്കും എന്നൊരാൾ വാദിക്കുക എന്നുള്ളത് റബ്ബുൽ ആലമീനായ റബ്ബിനോട് അവരെ തുല്യപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയ ശിർക്ക്, ഏറ്റവും കടുത്ത പാപമാകാനുള്ള കാരണം അതാണ്. നാലാമതായി പണ്ഡിതന്മാർ പറഞ്ഞു ശിർക്ക് ഏറ്റവും വലിയ പാപമാകാനുള്ള കാരണം, വ്യക്തമായ വഴികേടാണത്. എന്താണ് വ്യക്തമായ വഴികേട് എന്ന് പറയാൻ കാരണം, ബാക്കിയുള്ള ഏതൊരു തിന്മ എടുത്തു നോക്കിയാലും അതിലേക്ക് നയിക്കുന്ന പല ദേഹേച്ഛകളുമുണ്ട്. ഒരാളെ വ്യഭിചാരത്തിലേക്ക് നയിക്കാൻ അതിനെക്കുറിച്ച് ഒരുപാട് ദേഹേച്ഛകളുണ്ട്, അതുപോലെ പലിശയിലേക്ക് നയിക്കാൻ സാമ്പത്തികമായ പല ദേഹേച്ഛകളും ഉണ്ടാവും. പല സുഖ സൗകര്യങ്ങൾ അനുഭവിക്കണമെങ്കിൽ അങ്ങനെ പലിശക്ക് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള പല ദേഹേച്ഛകളും, കള്ളുകുടിക്കുന്ന ആൾക്ക് ലഹരിയുണ്ട്, അങ്ങനെ ഒരു ദേഹേച്ഛ ഉണ്ടാകും. ഏതൊരു ഹറാം എടുത്തു നോക്കിയാലും അതിലേക്ക് നയിക്കുന്ന ദേഹേച്ഛകളുണ്ട്. പക്ഷെ ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ദേഹേച്ഛയാണുള്ളത്? എന്താണ് അവന് ശിർക്ക് ചെയ്യാനുള്ള കാരണം? കാരണം ഇത്രയും നല്ല എല്ലാത്തിനും കഴിവുള്ള റബ്ബിനെ വിട്ടുകൊണ്ട് അവൻ ഒന്നിനും കഴിവില്ലാത്ത ഈ നിന്ദരായ ആളുകളിലേക്ക് തിരിയാൻ എന്ത് ദേഹേച്ഛയാണുള്ളത്? അതുകൊണ്ടാണ് വ്യക്തമായ വഴികേടാണെന്ന് പറയുന്നത്. കാരണം അള്ളാഹു അവന്റെ ഹൃദയം അത് ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ശിർക്ക് കലർന്ന അവസ്ഥയിലല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹൃദയത്തെ സൃഷ്ടിച്ചത് തന്നെ ശുദ്ധ പ്രകൃതിയിലാണ്, തൗഹീദിലാണ്. എന്നിട്ട് ദുനിയാവിൽ മുഴുവൻ കാര്യങ്ങളും തൗഹീദ് സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരുക്കി, അതിനുവേണ്ടി അമ്പിയാക്കൾ ഇറക്കി, ഗ്രന്ഥങ്ങൾ ഇറക്കി, എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സജ്ജീകരിച്ചു കൊടുത്തു. എന്നിട്ട് യാതൊരു ശഹവത്തുകളും ഇല്ലാതെ, യാതൊരു ദേഹേച്ഛകളും ഇല്ലാതെ ശിർക്കിന്റെ പിന്നിലേക്ക് ഒരാൾ പോകുക എന്ന് പറയുന്നത് അത് വലിയ അബദ്ധമാണ്. അതുകൊണ്ട് വ്യക്തമായ വഴികേടാണ്. യാതൊരു തരത്തിലുള്ള ഒരു ശഹവത്തുമില്ലാതെ, ദേഹേച്ഛയുമില്ലാതെ ഒരാൾ ശിർക്കിന്റെ പിന്നാലെ പോകുക എന്നുള്ളത് വലിയ വഴികേടാണ്. അതുകൊണ്ടാണ് ശിർക്ക് ചെയ്യുന്നയാളാണ് ഏറ്റവും വലിയ തിന്മ ചെയ്യുന്നയാള് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശിർക്കിൽ നമ്മൾ സംഭവിക്കുന്നത്, ഈ ശിർക്ക് നമുക്ക് വീണു പോകുന്നതിൽ നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണം. കാരണം ഈ ശിർക്ക് ഏറ്റവും കടുത്ത പാപമാണ്. ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്നത് ഈ ശിർക്കിനാണ്. ഈ ശിർക്ക് നമ്മിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തിയതുപോലെ, കഴിഞ്ഞ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ, അവരിൽ പങ്കുചേർത്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കുകയും, തൗബ ചെയ്യാതെ ജീവിച്ചിരിക്കുന്നവർക്കും അള്ളാഹു അത് പുറത്തു കൊടുക്കുകയും, എന്നാൽ അതല്ലാത്ത മറ്റു തിന്മകളാണെങ്കിൽ അള്ളാഹു അവന് പുറത്തു കൊടുത്തേക്കും. അതുകൊണ്ട് ചെറുതും വലുതുമായ ശിർക്കിനെ തൊട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ശിർക്ക് ഒരാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്ത എല്ലാ നല്ല കർമ്മങ്ങളും അത് പൊളിഞ്ഞു പോകും. അവൻ എന്തെല്ലാം നല്ല നന്മകൾ അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പൊളിഞ്ഞു പോകാൻ അവൻ ചെയ്യുന്ന ഒരൊറ്റൊരു ശിർക്ക് മതി. ആലോചിച്ച് നോക്കും, ഒരാൾ ജീവിതകാലം മുഴുവനും നല്ല സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്തു, ഒരുപാട് സഹായങ്ങൾ ആളുകൾക്ക് ചെയ്തു, ഇബാദത്തുകൾ ചെയ്തു, ഹജ്ജും ഉംറയും ഒക്കെ ചെയ്തു, നിസ്കാരം ഫർദിന് പുറമെ സുന്നത്തെല്ലാം ചെയ്തു, എന്നിട്ട് അവസാനം അവൻ തൗഹീദിൽ നിന്ന് ഷിർക്കിലേക്ക് പോയി, അള്ളാഹു അല്ലാത്ത ഒരാള് അവൻ വിളിച്ചു, ഇന്നയാളെ രക്ഷിക്കണമേ, ഇന്നയാളെ കാക്കണമേ എന്ന് ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും അത് ബാത്തിലായി പോകും. അള്ളാഹു അറിയിച്ചില്ല, വലൗ അശ്റഖു, അവർ ഷിർക്ക് ചെയ്താൽ, ലഹബിത അൻഹും മാ കാനു യഅമലൂ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു പോകുന്നതായിരിക്കും എന്ന് സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷിർക്ക് ചെയ്യുക എന്നുള്ളത് അത് ഒന്നാമത് ഏറ്റവും കടുത്ത പാപമാകാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്, ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട കാരണത്തിൽപ്പെട്ടതാണ്. അല്ലാഹു നമുക്കതൊരിക്കലും പുറത്തു തരികയില്ല. രണ്ട്, നമ്മുടെ അമലുകളെ മുഴുവൻ അത് ബാത്തിലാക്കി കളയും. അതുപോലെ തന്നെ നരകം ശാശ്വതമായിരിക്കും. ഷിർക്ക് ചെയ്യുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ നരകം അവന് ശാശ്വതമായിരിക്കും. അതുകൊണ്ട് തൗഹീദിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. തൗഹീദ് ഒരിക്കലും തന്നെ ഷിർക്കിനെ കുറിച്ചുള്ള ഭയമില്ലാതെ നിലനിൽക്കുകയില്ല. ഒരാൾ തൗഹീദിന്റെ ഫർദുകൾ മാത്രം പഠിച്ചു, തൗഹീദിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തു, ഷിർക്കിനെ കുറിച്ചൊന്നും പഠിച്ചില്ല, ഷിർക്കിനെ കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവൻ തൗഹീദ് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. കാരണം ഏതൊരു കാര്യത്തിന്റെയും അതിന്റെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ അതിന്റെ വിപരീതം എന്താണെന്ന് മനസ്സിലാക്കണം. ആ വിപരീതം ഒരാൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അതിലേക്ക് എപ്പോഴാണ് അവൻ പതിക്കുക എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നമാ തുൻഖലു ഉറൽ ഇസ്ലാമി ഉറവതൻ ഉറവ ലിമൻ നശഅ ഫിൽ ഇസ്ലാമി വലം യഅരിഫിൽ ജാഹിലിയ. തീർച്ചയായും ഇസ്ലാമിന്റെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇസ്ലാം അത് ഇല്ലാതായി പോകുന്നു, ദുർബലപ്പെട്ടു പോകുന്നത്, അതിന്റെ ഓരോ കണ്ണികളായി അത് ഇളകിപ്പോകുന്നത് എപ്പോഴാണ്? ഒരാൾ ഇസ്ലാമിലായി ജീവിക്കും, വലം യഅരിഫുൽ ജാഹിലി, അവൻ ജാഹിലിയത്ത് എന്താണെന്ന് അറിയില്ല. തൗഹീദൊക്കെ അറിയാം, ജനിച്ചപ്പോഴേ തൗഹീദാണ്, പക്ഷെ ഷിർക്കിനെ കുറിച്ചൊന്നും അറിയില്ല. ഏതാണ് ഷിർക്ക്, എന്താണ് ഷിർക്ക് എന്നറിയില്ല. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാമെന്നറിയാം, പക്ഷെ ഇന്നത് ഷിർക്കാണ്, ഇന്നത് ഷിർക്കാണ് എന്നതിനെ കുറിച്ച് മൊത്തത്തിലും അറിയില്ല, അതിന്റെ വിശദാംശവും ഒരാൾക്ക് അറിയില്ല എങ്കിൽ അവൻ ഏത് നേരം വേണമെങ്കിലും ആ ഷിർക്കിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ ഷിർക്കിനെ കുറിച്ച് ഭയപ്പെടണം എന്ന് പ്രത്യേകമായി അദ്ദേഹം അങ്ങനെ ഒരു അധ്യായം കൊടുക്കാനുള്ള കാരണം. അതല്ല, ഒരാൾ ഷിർക്കിനെ കുറിച്ച് ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ അത് അവന്റെ പരലോകത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യമായിരിക്കും. ഇനി ബാക്കിയുള്ള രണ്ട് ഹദീസുകൾ കൂടി നമുക്ക് വായിക്കാം. അടുത്ത ഹദീസ്, ഇബ്ന് മസ്ഊദിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖല അന്നാർ. റവാഹുൽ ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത, ആരാണോ മരണപ്പെടുന്നത്, വലം യതുബ്, അവൻ തൗബ ചെയ്തിട്ടില്ല, ആരാണോ മരണപ്പെടുന്നത്, വഹുവ യദ്ഉ, അവൻ ദുആ ചെയ്യുന്നവനായിക്കൊണ്ട്, മിൻ ദൂനില്ലാഹി നിദ്ദൻ, അല്ലാഹുവിന് പുറമെ നിദ്ദുകളെ സ്വീകരിച്ചുകൊണ്ട്, അവന് പുറമെ സമന്മാരെ സ്വീകരിച്ചുകൊണ്ട്, നിദ്ദെന്ന് പറഞ്ഞാൽ മസീഹ്, അല്ലാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിച്ചുകൊണ്ട് ആരാണോ മരണപ്പെടുന്നത്, ദഖല അന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരാളോട് ദുആ ചെയ്ത ഒരു വ്യക്തി അവൻ അതേ അവസ്ഥയിൽ തൗബ ചെയ്യാതെ അവൻ മരണപ്പെട്ടു പോയാൽ അവൻ കാലാകാലമുള്ള ഷിർക്കാൻ. ഇതാണ് നാം നേരത്തെ പറഞ്ഞത്, ഒരാൾ ഒരുപാട് കാലം അമലുകൾ ചെയ്തു, പക്ഷേ അവൻ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നവനായിക്കൊണ്ടാണ് മരണപ്പെട്ടത് എങ്കിൽ അവൻ കാലാകാലമായിട്ടുള്ള നരകത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഷിർക്കിനെ ഭയപ്പെടണമെന്ന അധ്യായത്തിൽ ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. കാരണം കാലാകാലം നരകത്തിലാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായി അദ്ദേഹം പറഞ്ഞു, വഅന അഖൂൽ, ഞാൻ പറയുന്നു, മൻ മാത വഹുവ ലാ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ, അള്ളാഹുവിനോടൊപ്പം സമന്മാരാക്കിക്കൊണ്ട് മറ്റാരോടും ദുആ ചെയ്യാതിരിക്കുന്ന ആളുകൾ, ദഖല ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അവന് മറ്റ് തിന്മകളൊന്നും ഇല്ല എങ്കിൽ അവൻ നേർക്ക് നേരെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇനി എന്തെങ്കിലും തിന്മകൾ അവൻ സംഭവിച്ചു പോയി, അള്ളാഹു അത് പുറത്തു കൊടുത്തിട്ടില്ല, അങ്ങനെ ബാക്കിയായിട്ടുണ്ട് എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷമെങ്കിലും അവൻ പിന്നീട് അവന്റെ അവസാനം സ്വർഗത്തിൽ തന്നെയായിരിക്കും. എന്നാൽ അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചിട്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അവൻ കാലാകാലം നരകത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അശ്രുക്കിനെ ഭയപ്പെടണം എന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഹദീസിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഹദീസ് വലി മുസ്ലിമിൻ അൻജാബിർ, ജാബിർ റളിയല്ലാഹു അൻഹു നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രിക്കു ബിഹി ശൈആ, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടി, അഥവാ മരിച്ചതിന് ശേഷമായ നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയുള്ളൂ, ആ കണ്ടുമുട്ടുന്ന അവസ്ഥയിൽ ലാ യുശ്രിക്കു ബിഹി ശൈആ, അവൻ ഒന്നിനെയും പങ്കു ചേർത്തിട്ടില്ല, അഥവാ മൻ മാത മുവഹ്ഹിദൻ, ആരാണ് മുവഹ്ഹിദായിട്ട് മരണപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. ഷിർക്ക് ചെയ്യാതെ അള്ളാഹുനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ മുവഹ്ഹിദായിട്ട് ആരാണോ മരണപ്പെടുന്നത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ഷൈഅൻ, ആരാണോ അള്ളാഹുനെ കണ്ടുമുട്ടുന്നത് അവൻ ഷിർക്കിലായിരിക്കെ, മുഷ്രിക്കായിട്ട് മരണപ്പെട്ടവനാണ്, മുഷ്രിക്കായിട്ട് അള്ളാഹുനെ കണ്ടുമുട്ടുക. കാരണം മരണപ്പെട്ടാൽ പിന്നീട് അവൻ മറ്റൊരു അമലുമില്ല, ഖബറിൽ വെച്ച് അവനൊരു അമലും ചെയ്യാൻ സാധിക്കുകയില്ല. മുഷ്രിക്കായിക്കൊണ്ട് ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ദഖല നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ഷർത്തായിട്ട് അവൻ ഷിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇത് നാം നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. അഥവാ അവന് മറ്റു തിന്മകളൊന്നുമില്ല എങ്കിൽ, അള്ളാഹു അവന്റെ തിന്മകൾ സംഭവിച്ചതെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഉടനെ ഒരു കുറ്റവുമില്ലാതെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എന്നാൽ മറ്റു തിന്മകൾ അവൻ സംഭവിച്ചാൽ അവൻ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും. പക്ഷെ ആ തിന്മകൾക്കുള്ള ശിക്ഷ അത് കഴിഞ്ഞിട്ട് മാത്രമേ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരാൾ ഷിർക്ക് ചെയ്താൽ അവൻ ദഖലൻ നാർ, നരകത്തിൽ പ്രവേശിച്ചിരിക്കും എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഷിർക്കിലായി മരണപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, ഷിർക്കിനെ കുറിച്ച് പേടിക്കണം എന്നതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിനുശേഷം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം ഫീഹി മസായിൽ, ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്നുള്ള നിലക്ക് അദ്ദേഹം 11 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേഗത്തിൽ വായിക്കാം, കാരണം ഇതിലുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചതാണ്. അത് നമുക്ക് വേഗത്തിൽ വായിച്ചു പോകാം. ഫീഹി മസായിൽ, ഇതിൽ ചില മസാലകൾ നമ്മൾ മനസ്സിലാക്കണം. അതോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് ഉൾക്കൊണ്ടിരിക്കണം എന്ന നിലക്കാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അൽ ഊല, ഒന്നാമത്തേത് അൽ ഖൗഫു മിനശ്ശിർക്ക്, ഷിർക്കിൽ നിന്നും ഭയപ്പെടണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുവഹ്ഹിദിനെ സംബന്ധിച്ചിടത്തോളം സദാ ഷിർക്കിൽ നിന്നും ഭയപ്പെടുന്നവനായിരിക്കണം അവൻ. അത് ചെറുതും വലുതുമായ ഷിർക്ക് ഉൾപ്പെട്ടു. മിനശ്ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കുൻ അസ്ഗറും ഷിർക്കുൻ അക്ബറും അതെല്ലാം ഉൾപ്പെട്ടു. അതിൽ നിന്നെല്ലാം നമുക്കുള്ള ഭയം ഉണ്ടാകേണ്ടതുണ്ട്. അസാനിയ, രണ്ടാമത്തേത് അന്ന റിയാ മിനശ്ശിർക്ക്, റിയാ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അത് ഷിർക്കിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഖൗഫു വ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു എന്താണ് ഷിർക്കുൽ അസ്ഗർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അർ-റിയാ, അത് റിയാ ആണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഷിർക്കാണ്. ആ ഷിർക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഷിർക്കും ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്ത ഷിർക്ക് അങ്ങനെയുള്ള വ്യക്തികളും അള്ളാഹു പുറത്തു കൊടുക്കാത്ത ഷിർക്കിൽ ഉൾപ്പെടുമോ ഇല്ലേ എന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയെ പോലുള്ള ആളുകളുടെ വാക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലുള്ള ആൾ പണ്ഡിതന്മാർ പറയുന്നു, ചിലയിടത്ത് അദ്ദേഹം പറഞ്ഞത് ചെറിയ ഷിർക്കും ഇതിൽ ഉൾപ്പെടുമെന്നാണ്. അള്ളാഹു ചെറിയ ഷിർക്കും പുറത്തു കൊടുക്കുകയില്ല. ചെറിയ ഷിർക്കിലായിക്കൊണ്ട് ഒരാൾ മരണപ്പെട്ടാലും അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയില്ല. അവൻ നരകത്തിൽ നിന്നും ശിക്ഷ കിട്ടിയതിനു ശേഷം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാം. എന്നാൽ വലിയ ഷിർക്ക് സംഭവിച്ചാൽ കാലാകാലമായിരിക്കും. എന്നാൽ ഒരാൾ ഷിർക്കില്ലാതെ മരണപ്പെട്ടാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കും. അതുകൊണ്ട് ചെറുതും വലുതുമായ ഷിർക്ക് രണ്ടും അപകടം പിടിച്ചത് തന്നെയാണ്. മൂന്നാമത്തേത് അന്നഹു മിനശ്ശിർക്കിൽ അസ്ഗർ, ഈ റിയാ എന്ന് പറയുന്നത് ഷിർക്കുൽ അസ്ഗറിലാണ്. കാരണം രണ്ടാമത് മിനശ്ശിർക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് ഷിർക്കുൽ അസ്ഗറിലാണ് എന്ന് ഒന്നുകൂടി അത് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഷിർക്കുൽ അസ്ഗർ ചെയ്യുന്ന എല്ലാവരും ചിലപ്പോൾ കുറഞ്ഞ കാലം മാത്രം നരകശിക്ഷ അനുഭവിക്കുന്നവരല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, മുനാഫിക്കാണ് എങ്കിൽ, പൂർണ്ണമായ നിഫാക്കുള്ള ആളാണെങ്കിൽ അവൻ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് മുഖേന അവൻ കാലാകാലം നരകത്തിൽ തന്നെയായിരിക്കും. കാരണം മുനാഫിഖ് എന്ന് പറഞ്ഞാൽ അവൻ നേരത്തെ തന്നെ എന്തില്ല, അവന്റെ ഹൃദയത്തിൽ ഈമാനില്ല. അതുപോലെ തന്നെ അവന്റെ അമല് മൊത്തം ആളുകളെ കാണിക്കാൻ എന്നാണ് ഒരാളുടെ ചിന്ത. അവൻ നിസ്കരിക്കുന്നത് ആരെങ്കിലും കാണും, ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിസ്കരിക്കൂല. അങ്ങനെയാണ് അവന്റെ പ്രവർത്തനം. നാം നേരത്തെ പറഞ്ഞതൊക്കെ ഒരു മുവഹ്ഹിദിന് സംഭവിക്കാവുന്ന അപകടങ്ങളാണ്. അയാൾ നല്ല നിയത്തോടുകൂടി പള്ളിയിൽ പോകും, നല്ല കാര്യങ്ങളോടുകൂടി ചെയ്യും, പക്ഷെ പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നിസ്കാരം നന്നാക്കും. അങ്ങനെയുള്ളവൻ പേടിക്കണമെന്നുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞത്, ഭയപ്പെടണമെന്നുള്ളത്. എന്നാൽ ഒരു മുനാഫിഖ്, അവൻ ആളുകളുണ്ടെങ്കിലേ നോമ്പെടുക്കുള്ളൂ. ആ മുസ്ലിമുകൾ അതല്ലാത്ത നാട്ടിലാണെങ്കിൽ നോമ്പെടുക്കൂല, മുസ്ലിമുകൾ കൂടെയാണെങ്കിൽ നോമ്പെടുക്കും, ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം. ആളുകളുണ്ടെങ്കിൽ മാത്രം അവൻ പള്ളിയിൽ വരും, നിസ്കരിക്കും. ഇല്ല എങ്കിൽ ആരും കാണുന്നില്ല, വേറെ എവിടെയെങ്കിലും യാത്ര പോയാൽ നിസ്കരിക്കൂല. ആളുകളുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന പ്രവൃത്തികൾ, അങ്ങനെയുള്ള ആളുകൾ പൂർണ്ണമായ മുനാഫിഖാണ്. അവൻ ചെയ്യുന്ന ഈ ലോകമാന്യം അത് മുഖേന അവൻ കാലാകാലം നരകത്തിൽ തന്നെയായിരിക്കും. കാരണം അവൻ മുഴുവൻ ചെയ്യുന്നത് അത്
റിയ ആണെങ്കിലും ആ റിയ ഷിർക്കുൻ അക്ബറാണ്. കാരണം ആ ആളുകൾ കണ്ട മാത്രം പ്രവർത്തിക്കൂ എന്നാണ് അവന്റെ പ്രവർത്തനം. അങ്ങനെയുള്ള റിയ അത് ഷിർക്ക് തന്നെയാണ്. അത് ലോകമാന്യമാണെങ്കിലും അത് വലിയ ഷിർക്കിൽ തന്നെയാണ് അതെത്തുക എന്നുള്ളതാണ്. നാലാമത്തത് അന്നഹു അഖ്വഫു മാ യുഖാഫു മിൻഹു അലാ സാലിഹീൻ. സാലിഹീങ്ങളായ മുവഹ്ഹിദീങ്ങളായ ആളുകൾ ഏറ്റവും കൂടുതൽ അവർ ഭയപ്പെടേണ്ടത് ഈ ഷിർക്കുൻ അസ്ഗറാണ്. കാരണം അവർ തൗഹീദൊക്കെ നേർക്കു നേരെ കൊണ്ടുപോകുന്നവരായിരിക്കും, പക്ഷെ ഈ ഷിർക്കുൻ അസ്ഗർ അത് ഇഴഞ്ഞു കയറും. അവൻ എങ്ങനെയാണ് തന്റെ ഹൃദയത്തിൽ കയറുക എന്നുള്ളത് അവന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ മുവഹ്ഹിദീങ്ങളായ സാലിഹീങ്ങളായ ആളുകൾ ഏറ്റവും ഭയപ്പെടേണ്ടത് അതാണ്. അഞ്ചാമത്തത് ഖുർബുൽ ജന്നതി വന്നാർ, സ്വർഗവും നരകവും അടുത്ത് തന്നെയുണ്ട് എന്ന്. എവിടുന്നാണ് അത് കിട്ടിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞല്ലോ, മൻ ലക്കി അല്ലാഹ ലാ യുഷ്രിക്കു ബിഹി ശൈഅ ദഖല ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ ഒരാൾ അങ്ങനെ മരണപ്പെട്ടാൽ ഉടൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നരകത്തിൽ പ്രവേശിക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. സ്വർഗവും നരകവും നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ധാരാളം കാലം കഴിഞ്ഞിട്ട് കിട്ടേണ്ട ഒരു കാര്യമല്ല. ഒരാൾ മരണപ്പെടുന്ന അവസ്ഥയിൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എങ്ങോട്ടേക്കാണോ പോകുന്നത്. കാരണം അവന് അവന്റെ റൂഹ് കൊണ്ടുപോകാൻ വരുന്ന മലായിക്കത്തുകളിൽ നിന്നും ഏത് മലായിക്കത്തുകളാണ് വന്നത് എന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സ്വർഗവും നരകവും അവന്റെ കാലിന് തൊട്ടു താഴെയുള്ളത് പോലെ തന്നെയാണ്. അവന്റെ ചെരുപ്പിന്റെ വാറിനോടടുത്തതാണ് മരണമെങ്കിൽ അതുപോലെ തന്നെയാണ് സ്വർഗവും നരകവും. അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഖബർ അത് ഒന്നുകിൽ സ്വർഗത്തിലെ പൂന്തോപ്പിലെ ഒരു പൂന്തോപ്പായിരിക്കും, അല്ലെങ്കിൽ നരകത്തിലെ പടുകുഴികളിൽപ്പെട്ട ഒരു കുഴിയായിരിക്കും. സ്വർഗവും നരകവും അത് വളരെ അടുത്ത് തന്നെയുള്ളതാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം കിട്ടേണ്ടത് എന്നൊന്നും വിചാരിച്ച് അത് പ്രതീക്ഷയില്ലാതിരിക്കേണ്ട. സ്വർഗത്തിലുള്ള എല്ലാ അനുഭൂതികളും അതിൽ നിന്നൊരംശം ഖബറിലേക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കിട്ടുന്ന ഈ പ്രതിഫലമെല്ലാം നമുക്ക് അടുത്ത് തന്നെയുണ്ട്. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം അതൊരുപാട് അകലെയല്ല. ഇങ്ങനെയെങ്കിലും ഒന്ന് നമ്മൾ ഇത് കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നാൽ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉറച്ചു നിന്നാൽ സമീപത്ത് തന്നെ സ്വർഗമുണ്ട് എന്ന് നമ്മൾ സന്തോഷവാർത്ത അറിയിക്കുക. അതുപോലെ തന്നെ നരകവും അങ്ങനെ തന്നെ. ഈ പറയുന്ന തിന്മകളെല്ലാം ചെയ്ത് പെട്ടെന്നങ്ങാൻ നമ്മൾ മരണപ്പെട്ടു പോയാൽ ഉടൻ തന്നെ നരകശിക്ഷയിൽ നിന്നും ഒരു ഓഹരി നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്നുള്ള പേടിയും നമുക്കുണ്ടാകണം. രണ്ടും അടുത്ത് തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുക. ആറാമത്തെ ദൽജം ഉബൈന ഖുർബിഹ ഫി ഹദീസിൻ വാഹിദ്, ഇത് രണ്ടും അടുത്ത ഖുർബിഹിമ ഫി ഹദീസിൻ വാഹിദ്, ഇത് രണ്ടും അടുത്താണ് എന്നുള്ളത് ഈ ഒരൊറ്റ ഹദീസിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന കാര്യം. ഏഴാമത്തത് അന്നഹു മൻ ലഖിയഹു യുഷ്രിക്കു ബിഹി ശൈഅൻ ദഖലന്നാർ. ആരെങ്കിലും അള്ളാഹുവിനെ ഷിർക്കിലായിക്കൊണ്ടാണ് കണ്ടു മരണപ്പെടുന്നതെങ്കിൽ, ആരെങ്കിലും അള്ളാഹുവിനെ ഷിർക്കിലായിക്കൊണ്ടാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ ദഖലന്നാർ, ആ സ്വർഗ നരകത്തിൽ പ്രവേശിക്കും. വലൗ കാന മിൻ അഅബദിന്നാസ്, വലൗ കാന മൻ അഅബദിന്നാസ്, അവൻ ജനങ്ങളിൽ ഏറ്റവും ഇബാദത്തുള്ള ആളാണെങ്കിൽ പോലും. പൊതുവെ മുഷ്രിക്കുകളായ ആളുകൾ ഒരുപാട് ഇബാദത്തൊന്നും ചെയ്യുകയില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും, അഥവാ നല്ല അഞ്ചു നേരം മസ്ജിദിൽ പോകുന്നുണ്ട്, അഞ്ചു നേരം ബാങ്കു വിളിക്കുന്നവനായിരിക്കും, ചിലപ്പോൾ മസ്ജിദിലെ ഇമാമായിരിക്കും, അല്ലെ ആളുകളെല്ലാം സഹായിക്കുന്നവനായിരിക്കും, പക്ഷെ അവന് ശുക്ക് സംഭവിച്ചിട്ടാണ് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ, ഒന്നുകിൽ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ നടക്കുന്ന ഒരുവനായിരിക്കും, നന്മകളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം അവന് ശുർക്കുമുണ്ട്, അതല്ലെങ്കിൽ ധാരാളം നന്മകൾ ചെയ്ത് മുവഹിദായിരുന്നു, പക്ഷെ അവസാനം അവൻ ശുർക്ക് ചെയ്താൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. കാര്യം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവൻ ഏതവസ്ഥയിലാണ് എന്നതാണ്. അതുകൊണ്ട് എത്ര വലിയ ഇബാദത്തുകൾ ചെയ്താലും ആ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ ശുർക്കില്ലാതെ അവൻ മരണപ്പെടേണ്ടതുണ്ട് എന്നതാണ് കാര്യം. എട്ടാമത്തേത് അൽ മസ്അലത്തുൽ അളീമ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സുആലുൽ ഖലീലി ലഹു വലി ബനീഹി വഖായത ഇബാദത്തുൽ അസ്നാം. സുആലുൽ ഖലീലി ലഹു, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയും അസ്നാമുകളെ വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതിന് രക്ഷക്ക് ചോദിച്ചിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആയത്താണ് റബ്ബി ഇന്നി വജ്നുബനി വബനി അൻ അബുദ അസ്നാം എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ നമുക്ക് വിശദീകരിച്ചതാണ്. ഏറ്റവും കടുത്ത ഷിർക്ക്, ഏറ്റവും നിന്ദ്യമായ ഷിർക്ക്, ആരും തിരിഞ്ഞു നോക്കാത്തൊരു വിഗ്രഹം, അത് ദുആ ചെയ്യുന്നത് തൗഹീദിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന, അതിനുവേണ്ടി ക്ഷണിച്ച, പ്രയാസം അനുഭവിച്ച ഒരു പ്രവാചകൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഏറ്റവും നിന്ദ്യമായ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടരുതേ എന്ന് ദുആ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതിനേക്കാളും താഴ്ന്ന ആളുകൾ, അതിനേക്കാളും കടുത്ത ഷിർക്കുകളും അതുപോലെ ഹറാമുകളും തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് എത്രമാത്രം ഇതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടാൻ ദുആ ചെയ്യണം എന്നതാണ് ഇതിൽ നിന്നും അറിയിക്കുന്നത്. സഹോദരങ്ങളെ, ശിർക്കിൽ നിന്നും അതിൽ പെട്ടുപോകാൻ പാടില്ല എന്ന് ദുആ ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് കുഫറിന്റെ മാർഗങ്ങളുണ്ട്, ഒരുപാട് ഹറാമിന്റെ മാർഗങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമ്മൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അതല്ലാതെ നമ്മുടെ ഫദ്ല് കൊണ്ടോ നമ്മുടെ ഇൽമ് കൊണ്ടോ ഒന്നും നമുക്കിത് തടുക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി ദുആ ചെയ്യണം. അതല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദിനെ കുറിച്ച് അറിയാനിട്ടല്ല, ഏറ്റവും നന്നായി ഇൽമുണ്ടാകും അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു പ്രവാചകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ടവൻ. അതുകൊണ്ട് എത്ര ഇൽമുണ്ടായി, എത്ര അറിവുണ്ടായി എന്നത് മതിയാവുകയില്ല. ദുആ ചെയ്യണം, കേണ് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി സഹാബത്തിൽ ചിലർ പറഞ്ഞതുപോലെ, അവസാന കാലഘട്ടത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവൻ എങ്ങനെ ദുആ ചെയ്യുന്നുവോ അതുപോലെ ദുആ ചെയ്യേണ്ട അവസ്ഥ വരും. കാരണം അങ്ങനെ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോൾ അങ്ങേയറ്റം ആത്മാർത്ഥതയാണ് ഉണ്ടാകുക. കേണ് കേണ് ആവർത്തിച്ച് ആവർത്തിച്ചാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതുപോലെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടി വരും, എന്നാലേ അവൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഒൻപതാമത്തേത്, ഇഅ്തിബാറുഹു ബിഹാലിൽ അക്സർ ലിഖൗലിഹി റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആക്ക് ശേഷമുള്ളതാണ്. ആ വിഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ്, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. ധാരാളം ആളുകളെ ഈ വിഗ്രഹങ്ങൾ വഴിവയപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് നേർക്കു നേരെ കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ ഭൂരിഭാഗം വരുന്ന ആളുകളും അല്ലെ മറ്റു സമുദായക്കാർ ഈ വിഗ്രഹത്തിന് മുന്നിൽ തലകുനിക്കുന്നവരാണ്. നസാറാക്കളാകട്ടെ, മറ്റു മതക്കാരാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, അതുപോലെ തന്നെ ആ രൂപത്തിൽ വ്യത്യസ്ത ജാതിയിലുള്ള ആളുകളാകട്ടെ, വലിയ വലിയ പദവികളൊക്കെ അലങ്കരിക്കുന്ന ആളുകളായിരിക്കും, വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകളായിരിക്കും, ശാസ്ത്രീയമായും സാമ്പത്തികമായും പല പുരോഗതിയിൽ വിവിധ തട്ടുകളിലുള്ള ആളുകളായിരിക്കും ഈ പറയുന്ന വിഗ്രഹം. അദ്ലല്ല കസീറമ്മനന്നാസ്, ധാരാളം ആളുകളെ ജനങ്ങളെ വഴിപയപ്പിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ വസ്തുത. ഇവർക്കെല്ലാം ഇത്രയും ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവും എല്ലാം ഉണ്ടായിട്ടും ഈ വിഗ്രഹത്തിന് മുന്നിൽ പോയി അവർ കുനിഞ്ഞു നിൽക്കുന്ന ഭക്തിപൂർവ്വം കൈവെക്കുന്ന അവസ്ഥ അവർക്കുണ്ടായെങ്കിൽ ഇത് എത്ര വലിയ അപകടമാണ് ഈ വിഗ്രഹങ്ങൾ ചെയ്തു വെക്കുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇത്ര കൃത്യമായി ദുആ ചെയ്തത്. അധികം ആളുകളുടെയും അവസ്ഥ അത് ഇങ്ങനെയാണ്, അതുകൊണ്ട് പേടിക്കണം എന്നുള്ളതാണ്. അൽ ആഷറ പത്താമത്തേത്, ഫീഹി തഫ്സീറു ലാ ഇലാഹ ഇല്ലല്ലാഹ് കമാ ദക്കറഹുൽ ബുഖാരി. ഇമാം ബുഖാരി കൊടുത്തതുപോലെ, അദ്ദേഹത്തിന്റെ സഹീഹിൽ തഫ്സീറായിട്ട് കൊടുത്തതുപോലെ ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറുണ്ട്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറിൽ പെട്ടതാണ് തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കലും ഷിർക്കിനെതിരെ നമ്മൾ ബോധവാന്മാരാകലും. ഷിർക്കിനെ കുറിച്ച് പേടിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗത്തിൽ പെട്ടതാണ്. ഷിർക്ക് എന്താണെന്ന് മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ പൊളിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറിൽ പെട്ടതാണ്. അവസാനത്തേത് ഫളീലത്തു മൻ സലിമ മിന ഷിർക്കി, ഷിർക്കിൽ നിന്നും രക്ഷപ്പെട്ട ആളുകളുടെ ശ്രേഷ്ഠത. ഷിർക്കിൽ നിന്നും രക്ഷപ്പെട്ട ആളുകളുടെ ശ്രേഷ്ഠത, കാരണം ഷിർക്കിൽ നിന്നും രക്ഷപ്പെട്ട ആളുകൾക്കാണ് കാലാകാലമായി സ്വർഗത്തിൽ കഴിയാനുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ എന്നതിനാൽ തന്നെ അത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ ഷിർക്കിൽപ്പെട്ട ആളുകളുടെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് വയഗ്ഫിറു മാ ദൂന ദാലിക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. കാരണം ഷിർക്കല്ലാത്ത, ഷിർക്കിലല്ലാതെ ജീവിച്ച് മരണപ്പെടുന്ന ആളുകൾക്ക് അവരുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും, അതുപോലെ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം ഈ അധ്യായത്തിൽ ഉള്ളത്. ഇൻഷാ അല്ലാ, കിതാബ് തൗഹീദിന്റെ അടുത്ത അധ്യായങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനും തൗഹീദും എല്ലാം നന്നായി മനസ്സിലാക്കാനും അതിലായി മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.